യിരെമ്യ പ്രവചനം 44-ാം അധ്യായം വരെയാണല്ലോ പഠിച്ചു കഴിഞ്ഞത്. 45-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബാരൂക്കിനോടുള്ള പ്രവചനം വാസ്തവത്തിൽ യഹോയാക്കീമിന്റെ ഭരണകാലത്ത് നൽകിയതാകുന്നു എന്ന് കാണുവാൻ സാധിക്കും. ബാരൂഖ് യിരെമ്യാവിന്റെ സഹായിയും സ്നേഹിതനുമായിരുന്നു. യഹോയാക്കീമിന് കൊടുത്തയച്ച ചുരുളുകളിൽ യിരെമ്യാവിന്റെ വാക്കുകൾ എഴുതിയത് ബാരൂഖായിരുന്നു. യഹോയാക്കീം ഒരു കത്തി കൊണ്ട് അത് മുറിച്ച് നെരിപ്പോടിൽ ഇട്ട് ചുട്ടുകളഞ്ഞതായി 36-ാം അധ്യായത്തിൽ നാം വായിച്ചതായിരുന്നുവല്ലോ. യിരെമ്യാവ് തടവിലായിരുന്നപ്പോൾ അവന് വേണ്ടി അനാഥോത്തിൽ നിലം വാങ്ങിച്ചതിന്റെ എല്ലാ ഇടപാടുകളും നടത്തിയത് ബാരൂഖായിരുന്നു. 32-ാം അധ്യായത്തിൽ നാം അത് പഠിച്ചതാണ്. 43-ാം അധ്യായത്തിന്റെ 6-ാം വാക്യപ്രകാരം ഒടുവിലായി യിരെമ്യാവിനോടുകൂടെ ബാരൂഖിനെയും മിസ്രയീമിലേക്ക് പിടിച്ചുകൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രവചന പഠനത്തിന്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞത് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ കാലാനുക്രമമായ ഒരു രേഖ ചില സ്ഥലത്ത് ഉണ്ടെന്ന് തോന്നുമെങ്കിലും വാസ്തവത്തിൽ ഇത് കാലാനുക്രമമായി ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതല്ല എന്ന്. 45-ാം അധ്യായത്തിലെ പ്രവചനം തന്നെ യഹോയാക്കീമിന്റെ ഭരണകാലത്ത് നൽകിയതാണെങ്കിലും അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ മാത്രമാണ്. അതിനൊരു കാരണമുണ്ട് താനും. ഇവിടെ ഇത് ബാരൂഖിനൊരു പ്രോത്സാഹനമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പ്രവാചകനായ യിരെമ്യാവോട് ചേർന്നാൽ അവന് സംഭവിക്കുവാൻ പോകുന്നതെന്തെന്ന് ദൈവം ബാരൂഖിന് നേരത്തെ തന്നെ പറഞ്ഞുകൊടുക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവനെ യഹൂദയിലെ ശേഷിപ്പിനോടൊപ്പം മിസ്രയീമിലേക്ക് പോകുവാൻ നിർബന്ധിക്കുമ്പോൾ ഇതൊരു പ്രോത്സാഹനമായിരിക്കും. അത് അങ്ങനെയായിരുന്നു എന്നതിൽ സംശയമില്ല. 45-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ട്. യോശ്യാവിന്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ 4-ാം ആണ്ടിൽ നേര്യാവിന്റെ മകനായ ബാരൂഖ് ഈ വചനങ്ങളെ യിരെമ്യാവിന്റെ വാമൊഴി പ്രകാരം ഒരു പുസ്തകത്തിൽ എഴുതിയപ്പോൾ യിരെമ്യാ പ്രവാചകൻ അവനോട് പറഞ്ഞ വചനമെന്തെന്നാൽ, ബാരൂഖേ, നിന്നോട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ എന്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു. അയ്യോ കഷ്ടം, ഞാൻ എന്റെ ഞരക്കം കൊണ്ട് തളർന്നിരിക്കുന്നു, ഒരു ആശ്വാസവും കാണുന്നില്ല എന്ന് നീ പറയുന്നുവല്ലോ. യഹോയാക്കീമിന്റെ ഭരണകാലത്ത് കാര്യങ്ങൾ വളരെ മോശമായിരുന്നു. എന്നാൽ തുടർന്ന് സംഭവിക്കുവാൻ പോകുന്നത് വെച്ച് നോക്കിയാൽ അത് യാതൊന്നുമില്ല. വാസ്തവത്തിൽ മോശമായ സമയം യഹോയാക്കീമിന്റെ കാലത്തിന് ശേഷമാണ് വരുവാൻ പോകുന്നത്. 4-ാം വാക്യം, ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു കളയുന്നു, ഞാൻ നട്ടത് ഞാൻ തന്നെ പറിച്ചു കളയുന്നു, ഭൂമിയിലെങ്ങും അത് അങ്ങനെ തന്നെ. കാര്യങ്ങൾ വളരെയേറെ മോശമാകുവാൻ പോകുന്നു എങ്കിൽ തന്നെ അതിന്റെ കാരണക്കാരൻ ദൈവമാകുന്നു എന്ന് ബാരൂഖ് അറിയണം എന്നത്ര ദൈവം ആഗ്രഹിച്ചത്. യഹൂദ ദേശത്തിന് എന്ത് സംഭവിക്കുവാൻ പോകുന്നുവോ അതിന്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തു. അതുകൊണ്ട് ബാരൂഖ് തന്റെ പദ്ധതിയുമായി മുൻപോട്ട് പോകുന്നു. 5-ാം വാക്യം, എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്. ഞാൻ സർവ്വജഡത്തിനും അനർത്ഥം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ബാരൂഖിന് ഈ പ്രവചനം ലഭിക്കുമ്പോൾ അവനൊരു യുവാവായിരുന്നു. ജനത്തിന്റെ ഏറ്റവും നിർഭാഗ്യകരമായ ഈ അവസ്ഥയിൽ ബാരൂഖിന് ഏതെങ്കിലും ഉന്നത സ്ഥാനത്തെത്താമെന്ന് കരുതേണ്ടതില്ല എന്നാണ് ദൈവം അവനോട് പറയുന്നത്. രാജ്യം ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ്. അവൻ വളരെ അപകടകരമായ സാഹചര്യത്തിൽ കൂടി മുൻപോട്ട് പോകും. എന്നാൽ അവൻ അതിൽ കൂടി തന്റെ ജീവനെ രക്ഷിച്ച് മുന്നേറും. കാരണം ദൈവമാണ് അവനെ കാത്തു സൂക്ഷിക്കുന്നത്. ഇപ്പോൾ യിരെമ്യാവും ബാരൂഖും മിസ്രയീമിൽ വൃദ്ധന്മാരായി തീർന്നിരിക്കുന്നു. ദൈവം അവരെ എത്രമാത്രം അത്ഭുതകരമായി വിടുവിച്ചു എന്ന കാര്യം അവർക്കിപ്പോൾ അനുഭവത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയെത്ര അനുഭവങ്ങൾ, എത്രയെത്ര വിടുതലുകൾ, എത്ര പ്രാവശ്യം മരണത്തിന്റെ വക്കിലായിരുന്നു, എത്രമാത്രം ശത്രുക്കൾ അവരെ പീഡിപ്പിച്ചു, എങ്ങും യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതിരുന്നു എന്ന് ചിന്തിച്ച കാലയളവിൽ പോലും ദൈവത്തിന്റെ കരം വ്യക്തമായി മനസ്സിലാക്കിയതായ യിരെമ്യാവും ബാരൂഖും ദൈവം തന്റെ മക്കളെ നടത്തുന്ന വിധം എത്ര അത്ഭുതകരമാണ്. ദൈവം ബാരൂഖിന് നൽകുന്ന ആലോചന നമുക്ക് ഓരോരുത്തർക്കും പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന ഒന്നത്രേ. നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടിയാണോ, അതോ എന്റെ ജഡത്തിന്റെ ഇച്ഛകളെ പരിപോഷിക്കുവാൻ വേണ്ടിയാണോ? തുടർന്ന് നമുക്ക് 46-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ദൈവത്തെ അനുസരിക്കാതിരുന്നവരും മിസ്രയീമിലേക്ക് പോയവരുമായ യഹൂദയിലെ ശേഷിപ്പ് ബലം പ്രയോഗിച്ച് യിരെമ്യാവിനെ കൊണ്ടുപോയാക്കിയ മിസ്രയീമിലാണ് യിരെമ്യാവ്. ഇപ്പോൾ തനിക്ക് ചുറ്റുമുള്ള വ്യത്യസ്തങ്ങളായ ജാതികളോടുള്ള പ്രവചനമാണ് യിരെമ്യാവ് തുടർന്ന് അറിയിക്കുന്നത്. മിസ്രയീമിനോടുള്ള പ്രവചനം തന്നെ ശ്രദ്ധിച്ചാട്ടെ. മിസ്രയീമിന് സംഭവിക്കുവാൻ പോകുന്നത് എന്തെന്ന് ദൈവം അവരോട് പറയുന്നു. യഹൂദ ഉപേക്ഷിച്ച ശേഷിപ്പ് മിസ്രയീമിലേക്ക് ചെന്നു. കാരണം അവർ ചിന്തിച്ചു അവർക്കവിടെ സമാധാനവും സമൃദ്ധിയും ഉണ്ടായിരിക്കുമെന്ന്. ദൈവം പറയുന്നത്, എനിക്കറിയിക്കുവാനുള്ളത് യുദ്ധം മിസ്രയീമിലേക്ക് വ്യാപിക്കുവാൻ പോവുകയാണ്, നെബൂഖദ്നേസർ മിസ്രയീമിനെയും പിടിച്ചടക്കും എന്നത്രേ. അവനത് ചെയ്തു. വാസ്തവത്തിൽ ഈ ജനം പിടിക്കപ്പെട്ടു എന്ന് നാം കാണുന്നു. 46-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. 46-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നിങ്ങൾ എന്നോടൊപ്പം ആ ഭാഗം എടുത്തു നോക്കിക്കാട്ടെ. മിസ്രയീം രാജാവായ ഫറവോന് വിനാശം എന്നും സമയം തെറ്റി വരുന്നവനെന്നും പേർ പറവീൻ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവർക്ക് ഫറവോനെ ഒരിക്കലും ആശ്രയിക്കുവാൻ സാധിക്കില്ല. മിസ്രയീം പരാജയപ്പെടും. 19-ാം വാക്യം നോക്കിക്കാട്ടെ. മിസ്രയീമിൽ പാർക്കുന്ന പുത്രി പ്രവാസത്തിന് പോകുവാൻ കോപ്പുകൂട്ടുക. നോഫ് നിവാസികളില്ലാതെ ശൂന്യമായി വെന്തുപോകും. യഹൂദയിലെ ശേഷിച്ച ജനം തങ്ങളുടെ ആശ്രയം ഫറവോനിലും മിസ്രയീമിലും ഇടുക എന്ന വലിയ മണ്ടത്തരം കാണിച്ചു. അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. എന്നിരുന്നിട്ടും അവരെ ആശ്വസിപ്പിക്കുവാനായി യിരെമ്യാവ് അതിമഹത്തായ ഒരു പ്രവചനം ഇവിടെ ചേർക്കുന്നു. 46-ാം അധ്യായത്തിന്റെ 27-ും 28-ും വാക്യങ്ങൾ. എന്നാൽ എന്റെ ദാസനായ യാക്കോബെ, നീ ഭയപ്പെടേണ്ട. ഇസ്രായേലെ, നീ ഭ്രമിക്കേണ്ട. ഞാൻ നിന്നെ ദൂരത്തുനിന്നും നിന്റെ സന്തതി അവരുടെ പ്രവാസദേശത്തുനിന്നും രക്ഷിക്കും. യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈര്യമായും ഇരിക്കും. ആരും അവനെ ഭയപ്പെടുത്തുകയുമില്ല. എന്റെ ദാസനായ യാക്കോബെ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും, എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളകയില്ല. ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും, നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ലതാനും. ഈ രണ്ട് വാക്യങ്ങൾ വായിച്ചതിന് ശേഷം ദൈവവചനം സത്യമാകുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുമെങ്കിൽ, ദൈവം ഇസ്രായേലിനോടുള്ള തന്റെ ഇടപാട് പൂർത്തീകരിച്ചില്ല എന്ന് താങ്കൾ വിശ്വസിക്കണം. ദൈവം അവരോട് പറയുന്നത്, ഞാൻ അവരെ ശിക്ഷിക്കും എന്നാണ്. എന്നാൽ അവരെ അശേഷം നശിപ്പിക്കുകയില്ല എന്ന് ദൈവം വ്യക്തമാക്കുന്നു. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന്റെ അനേകം ഉത്തരങ്ങളിൽ ഒന്നാണ് നാം ഇവിടെ കാണുന്നത്. അവിടെ നാം വായിക്കുന്നത്, എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ? നാം ദൈവവചനം വിശ്വസിക്കുമെങ്കിൽ നാം ഈ വചനം മുഖവിലക്കെടുത്ത് വിശ്വസിക്കണം, അംഗീകരിക്കണം എന്നത്ര ഞാൻ പറയുന്നത്. ഫലസ്തീൻ ദേശത്തിനെതിരെയുള്ള പ്രവചനമാണ് 47-ാം അധ്യായത്തിൽ നാം കാണുന്നത്. യഹൂദയിൽ നിന്നുള്ള ഈ ചെറിയ ശേഷിപ്പ് ഒരു ദേശത്തിൽ നിന്നും മറ്റൊരു ദേശത്തിലേക്ക് ആശ്രയം മാറ്റി 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 വെച്ചു. അവർ എവിടെ പോകുവാനാണ്? ഏതൊരു രാഷ്ട്രത്തെയാണ് അവർ ആശ്രയിക്കേണ്ടത്? ഇവയിൽ ചിലത് അവരുടെ ശത്രുക്കളായിരുന്നു. ആ ഭയത്തിനായി ഈ ജനം അവരുടെ അടുത്തേക്ക് പോകണമായിരുന്നു? അതിനുള്ള ഉത്തരം അരുത് എന്നാണ്. കാരണം ഫലസ്തീനരുടെ ദേശവും പിടിച്ചടക്കപ്പെടുവാനുള്ളതാണ്. മോവാബിനെതിരെയുള്ള പ്രവചനമാണ് 48-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഒരു രാഷ്ട്രമല്ലാതായി തീർന്ന അവസ്ഥയിൽ മോവാബ് എത്തിച്ചേർന്നു. 48-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. യഹോവയുടെ നേരെ വമ്പ് കാണിക്കിയാൽ മോവാബ് ഒരു ജാതിയായിരിക്കാതെ വണ്ണം നശിച്ചു പോകും. ഇന്നത്തെ ജോർദാനിലെ ഹാഷ്മൈറ്റ് രാജ്യം, അതെ, ജോർദാൻ നദിയുടെ കിഴക്കേ തീരത്തുള്ള സ്ഥലമാകുന്നു ഒരിക്കൽ മോവാബ് രാജ്യവും ജനങ്ങളും പാർത്തിരുന്ന ഇടം. എന്നിട്ടും ദൈവം മോവാബ് ജനവുമായി ദൈവത്തിനുള്ള ഇടപാട് ഇതുവരെ കഴിഞ്ഞില്ല. അവർ ഇന്ന് എവിടെയാകുന്നു എന്നെനിക്കറിയില്ല. അവരെ തിരിച്ചറിയുവാൻ ആർക്കെങ്കിലും ഇന്ന് കഴിയുമോ എന്നെനിക്കറിയില്ല. എന്നാൽ ദൈവത്തിനവരെ അറിയാം. 47-ാം വാക്യം നോക്കിക്കാട്ടെ. 48-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം, എങ്കിലും ഒടുക്കം ഞാൻ മോവാബിൻ്റെ പ്രവാസം മാറ്റും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത്രത്തോളമാകുന്നു മോവാബിനെക്കുറിച്ചുള്ള ന്യായവിധി. അതെ, ദൈവം മോവാബിൻ്റെ പ്രവാസം വീണ്ടും അവസാന നാളുകളിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞിരിക്കുന്നു. മോവാബ് 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കും എന്നത് വ്യക്തമാണ്. എന്തായിരുന്നാൽ തന്നെ യിരെമ്യാവിൻ്റെ കാലത്ത് മോവാബിലേക്ക് ഓടിപ്പോകേണ്ട യാതൊരു കാര്യവും യഹൂദ മക്കൾക്കുണ്ടായിരുന്നില്ല. അവിടെയും അവർ സുരക്ഷിതരായിരിക്കുമായിരുന്നില്ല. 49-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, യഹൂദയിൽ വിട്ടിട്ടുപോയ ജനം മിസ്രയീമിലേക്ക് പോകുന്ന മഠയത്തരം കാണിക്കുന്നത് നാം ഇതിനോടകം കണ്ടുകഴിഞ്ഞുവല്ലോ. അവർ ദൈവത്തെ മറുത്താണ് അവിടേക്ക് പോയത്. അവർ വറച്ചട്ടിയിൽ നിന്നും എരിത്തീയിലേക്കാണ് വീണത്. ഇസ്രായേൽ ദേശത്ത് യുദ്ധം കഴിഞ്ഞിരുന്നു. ഇനിയും ഇപ്പോൾ ആരും ആ ദേശം പിടിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പട്ടണങ്ങളാകെ തരിശായി കിടക്കുകയാണ്. തീ വെച്ച് നശിപ്പിച്ചും തകർന്നും കിടന്നിരുന്നു. കഴിഞ്ഞുപോയൊരു നാഗരികതയുടെ ചാരം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ബാബേൽക്കാർ വിട്ടിട്ട് പോയവർ വാസ്തവത്തിൽ ദേശം വിടേണ്ടിയില്ലായിരുന്നു. അവർ അവരുടെ ദേശം പണിതുയർത്തേണ്ടതായിരുന്നു. എന്നാൽ അവർ മിസ്രയീമിലേക്ക് ഓടിപ്പോയി. നെബൂഖദ്നേസറിന്റെ അടുത്ത പോർക്കളം മിസ്രയീമായിരിക്കുമെന്ന് ദൈവത്തിനറിയാമായിരുന്നുവല്ലോ. അവൻ മിസ്രയീമിനെ കീഴടക്കിയപ്പോൾ അവൻ ഈ ജനത്തെ 2-ാം പ്രാവശ്യം പിടിക്കുകയായിരുന്നു. അവർ വീണ്ടും പിടിക്കപ്പെടുകയും കഷ്ടം അനുഭവിക്കുകയും ചെയ്യുമായിരുന്നു. അവർ ചിന്തിച്ചത് അവർ യുദ്ധത്തിൽ നിന്നും ഓടി മറയുകയാകുന്നു എന്നാണ്. വളരെയേറെ ഭക്ഷിക്കുവാൻ ലഭ്യമായ ഒരു സ്ഥലത്തേക്ക് തങ്ങൾ പോകുകയാകുന്നു എന്നാണ് അവർ ചിന്തിച്ചത്. അവർ ചിന്തിച്ചത് സമൃദ്ധിയും നിറഞ്ഞ വയറും മാത്രമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മുടെ മനോഭാവവും പ്രവൃത്തികളും ലക്ഷ്യങ്ങളും എല്ലാം ദൈവത്തിനു വേണ്ടി ജീവിക്കുവാനുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല എങ്കിൽ, ദൈവത്തിൻ്റെ സത്യമല്ല നമ്മെ നയിക്കുന്നതെങ്കിൽ, സമാധാനമോ സമൃദ്ധിയോ കൊണ്ടുവരാത്ത താണ ഒരു നിലവാരത്തിലേക്ക് നാം താണുപോയിരിക്കുകയാണ്. ചരിത്രത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്ന അനുഭവം ഇതത്രേ. നാം ശ്രദ്ധിക്കുമെങ്കിൽ ചരിത്രത്തിന് നമ്മെ പഠിപ്പിക്കുന്നതിനായി വലിയ വലിയ പാഠങ്ങളുണ്ട്. ഇസ്രായേലിന് ചുറ്റുമുള്ള രാഷ്ട്രങ്ങളുടെ മേൽ വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിന്റെ ബാക്കി ഭാഗം തുടരുന്നു. യഹൂദയിലെ ശേഷിപ്പ് തങ്ങളുടെ സംരക്ഷണത്തിനായി അമോന്യരെ നോക്കരുത്, കാരണം അതും നശിപ്പിക്കപ്പെടുവാൻ പോകുകയാകുന്നു എന്ന് ദൈവം പ്രവാചകനിലൂടെ പറയുന്നു. നമ്മുടെ ഈ കാലത്ത് അമോന്യ രാജ്യം ഇല്ല. എന്നാൽ ദൈവം പറയുന്നത് എന്തെന്ന് ശ്രദ്ധിച്ചാലും, 49-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, എന്നാൽ ഒടുക്കം ഞാൻ അമോന്യരുടെ പ്രവാസം മാറ്റും എന്ന് യഹോവയുടെ അരുളപ്പാട്. അമോന്യർ നശിപ്പിക്കപ്പെടും. ഇവ ശ്രദ്ധേയമായ പ്രവചനങ്ങളാണ്, തിരുവചനത്തിലെ ശ്രദ്ധേയമായ വാക്യങ്ങൾ. തുടർന്ന് ഏദോമിനോടുള്ള പ്രവചനം നാം കാണുന്നു. ഏദോമിനോടുള്ള പ്രവചനത്തിന് കൂടുതൽ സ്ഥലം നൽകിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിന് കാരണം ഒരുപക്ഷെ ഏദോം ഇസ്രായേലിനോട് ബന്ധപ്പെട്ടതുകൊണ്ടാകാം. ഏശാവും യാക്കൂബും സഹോദരങ്ങളായിരുന്നു. ഈ 2 വംശങ്ങൾ വന്നത് അവരിൽ നിന്നുമായിരുന്നു. കാലങ്ങളായി ഇവർ 2 സൗഹാർദ്ദത്തിലല്ലായിരുന്നു. ഏദോം ഒരു വലിയ രാജ്യം ആയി, കാരണം ദൈവം പറഞ്ഞിരുന്നു താൻ ഏശാവിൽ നിന്നും ഒരു വലിയ ജാതിയെ ഉത്ഭവിപ്പിക്കും എന്ന്. 7-8 വാക്യങ്ങൾ, 49-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. ഏദോമിനെ കുറിച്ചുള്ള അരുളപ്പാട്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, തേമാനിൽ ഇനി ജ്ഞാനമില്ലയോ? ആലോചന വിവേകികളെ വിട്ട് നശിച്ചുപോയോ? അവരുടെ ജ്ഞാനം ക്ഷയിച്ചുപോയോ? ദേദാൻ നിവാസികളെ, ഓടിപ്പോകുവിൻ, പിന്തിരിഞ്ഞ് കുഴികളിൽ പാർത്തുകൊള്ളുവിൻ. ഞാൻ ഏശാവിന്റെ ആപത്ത് അവന്റെ ദർശനകാലം തന്നെ അവന് വരുത്തും. ഏദോം ദൈവത്തിൽ നിന്നുള്ള ശിക്ഷ വാങ്ങുവാൻ കാത്തിരിക്കുകയായിരുന്നു. അവർ ഒരു വലിയ രാജ്യമാകുകയും മറ്റ് രാജ്യങ്ങൾക്ക് ഉപദേശകരെ നൽകുകയും ചെയ്തിരുന്നു. ഈ പെട്ര പട്ടണം പാറയിൽ ഉണ്ടാക്കിയതാണ്. അത് വളരെയേറെ സുരക്ഷിതമായിരുന്നു. അത് അതിൻ്റെ കാലത്തൊരു 1-ാം തരം പട്ടണമായിരുന്നു. എന്നാൽ അതൊരിക്കൽ ആസ്വദിച്ചിരുന്ന സകല മഹിമയും ദൈവം എടുത്തു കളഞ്ഞു. തങ്ങളുടെ സുരക്ഷിതത്വത്തെ കണ്ട് തങ്ങളിൽ ആശ്രയിച്ചിരുന്ന ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചായിരുന്നു ഏദോമിന്റെ മഹത്വം ഇരുന്നിരുന്നത്. 49-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, ബൊസ്ര സ്തംഭനവും നിന്ദയും ശൂന്യവും ശാപവുമായി ഭവിക്കും, അതിന്റെ എല്ലാ പട്ടണങ്ങളും നിത്യശൂന്യങ്ങളായി തീരുമെന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. നോക്കണേ, ബൊസ്ര, ബൊസ്ര എന്നാൽ പെട്ര അഥവാ ഏദോം എന്നാണ്. ആ പട്ടണം ഇന്നുമുണ്ട്, എന്നാൽ നിർജ്ജനമാകുന്നു എന്ന് മാത്രം. 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, പാറപ്പിളർപ്പുകളിൽ പാർത്ത് കുന്നുകളുടെ മുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ, നിന്റെ ഭയങ്കരത്വം വിചാരിച്ചാൽ നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ നിന്റെ കൂട് ഉയരത്തിൽ വെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ ഇറങ്ങുമാറാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഏദോമിന്റെ ഏറ്റവും വലിയ പാപമായി പറഞ്ഞിരിക്കുന്നത് അവരുടെ അഹങ്കാരമായിരുന്നു. വളരെയേറെ സംരക്ഷിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലത്താണ് അവർ പാർത്തിരുന്നത്. ശത്രുവിന് കയറി ചെല്ലുവാൻ സാധിക്കാത്തതായ പാറയിൽ പണിത പട്ടണം. ഈ പട്ടണം ബാബേലും മിസ്രയീമും ഗ്രീക്കും റോമാക്കാരുമെല്ലാം സ്വാധീനിച്ചൊന്നായിരുന്നു. ദൈവം ഏദോമിനെ ശിക്ഷിച്ചു, അവരെ തകർത്തു കളഞ്ഞു. ഇപ്പോൾ ദൈവം അതിനെക്കുറിച്ച് പറയുന്നത് 17-ഉം 18-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. ഏദോം സ്തംഭന വിഷയമായി തീരും. അതിനരികത്തുകൂടി കടന്നു പോകുന്ന ഏവരും സ്തംഭിച്ച് അതിന്റെ സകല ബാധകളും നിമിത്തം ചൂളകുത്തും. സോദോമിന്റെയും ഗോമോരയുടെയും അവയുടെ അയൽപട്ടണങ്ങളുടെയും ഉന്മൂലനാശശേഷം എന്ന പോലെ അവിടെയും ആരും പാർക്കുകയില്ല, ഒരു മനുഷ്യനും അവിടെ വസിക്കുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അക്ഷരാർത്ഥത്തിൽ നിറവേറിയ പ്രവചനം ഇതാകുന്നു. പട്ടണം ഇന്നും അവിടെയുണ്ട്. പാറയിൽ വെട്ടിയെടുത്തതായതിനാൽ പെട്ടെന്ന് നശിപ്പിക്കുക സാധ്യമല്ല. ദൈവം പറഞ്ഞു ജനങ്ങൾ അവിടെ പാർക്കുകയില്ല എന്ന്. അതുപോലെ വാസ്തവമാണ്. ദൈവവചനം എത്ര കൃത്യമായിട്ടാണ് നിറവേറുന്നത്. സോരിനെതിരെയുള്ള പ്രവചനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഇത് കുറെ കൂടി ശ്രദ്ധേയമാകും. സോർ നശിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞുള്ളൂ, നിർജ്ജനമാകുമെന്ന് പറഞ്ഞില്ല. ഇന്ന് ആ പ്രദേശങ്ങളിൽ ആളുകൾ താമസിക്കുന്നു, എന്നാൽ പെട്ര നശിപ്പിക്കപ്പെട്ടില്ല, ആരും അവിടെ താമസിക്കുവാനില്ല എന്ന് മാത്രം. 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതുകൊണ്ട് യഹോവ ഏദോമിനെക്കുറിച്ച് ആലോചിച്ച ആലോചനയും തേമാൻ നിവാസികളെക്കുറിച്ച് നിരൂപിച്ച നിരൂപണങ്ങളും കേൾപ്പിൻ. ആട്ടിൻകൂട്ടത്തിൽ ചെറിയവരെ അവർ ഇഴച്ചുകൊണ്ടുപോകും, അവൻ അവരുടെ മേച്ചിൽപ്പുറങ്ങളെ അവരോടുകൂടെ ശൂന്യമാക്കും. പട്ടണം നിർജ്ജനമായി, ഏദോം രാഷ്ട്രം അപ്രത്യക്ഷമായി. തുടർന്ന് ദമ്മേശെക്കിനോടുള്ള പ്രവചനമാകുന്നു നാം കാണുന്നത്. 23-ഉം 24-ഉം വാക്യങ്ങൾ ദമ്മേശെക്കിനെ കുറിച്ചുള്ള അരുളപ്പാട്, ഹാമാത്തും അർപ്പാദും ദോഷവർത്തമാനം കേട്ടതുകൊണ്ട് ലജ്ജിച്ച് ഉരുകിപ്പോയിരിക്കുന്നു. കടൽ വരെ ദുഃഖം വ്യാപിച്ചിരിക്കുന്നു, അതിന് അടങ്ങിയിരിക്കാൻ കഴിവില്ല. ദമ്മേശെക്ക് ക്ഷീണിച്ച് ഓടിപ്പോകുവാൻ തിരിയുന്നു, നടുക്കം അതിന് പിടിച്ചിരിക്കുന്നു. നോവ് കിട്ടിയ സ്ത്രീക്കെന്ന പോലെ അതിന് അതിവ്യസനവും വേദനയും പിടിപെട്ടിരിക്കുന്നു. മനുഷ്യവാസം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്ന ഏറ്റവും പുരാതനമായ പട്ടണമായിരുന്നു ദമ്മേശെക്ക്. അനേകരും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ദമ്മേശെക്കിന്റെ കാര്യത്തിൽ അത് സത്യമാണ്. എന്നാൽ ഇതാ ദമ്മേശെക്കിനെതിരെയുള്ള ഒരു പ്രവചനം, പട്ടണം നശിപ്പിക്കപ്പെടും എന്നാണ് പ്രവചനം. അത് നശിപ്പിക്കപ്പെട്ടു, അതിൻ്റെ സ്ഥാനം അനേകം പ്രാവശ്യം മാറ്റപ്പെട്ടു. ഇന്ന് അത് സിറിയയുടെ തലസ്ഥാനമാകുന്നു എന്ന് നമുക്കറിയാമല്ലോ. കേദാരിനും ഹസോരിനും ഏലാമിനും എതിരായ പ്രവചനങ്ങൾ നാം ഇനിയും കാണുന്നു. കേദാരിനെക്കുറിച്ചും ഹസോറിനെക്കുറിച്ചും വളരെ കുറച്ച് മാത്രമേ നമുക്കറിയൂ. നെബുക്കനേസർ അവരെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ കാര്യം നമുക്കറിയാം. എന്നാൽ അതങ്ങനെ സംഭവിച്ചു എന്ന് നാം ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് ഏലാമിനെതിരെയും ഒരു പ്രവചനം പറഞ്ഞിരിക്കുന്നു. 49-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം, ഏലാമിനെതിരെയുള്ള പ്രവചനം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഏലാമിന്റെ മുഖ്യ ബലമായ അവരുടെ വില്ല് ഓടിച്ചു കളയും. ഈ രാഷ്ട്രങ്ങൾക്കെല്ലാം ഇസ്രായേലിനുണ്ടായ അവസ്ഥ തന്നെ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ യഹൂദയിലെ ശേഷിപ്പിന് സുരക്ഷിതത്വത്തിനായി ഓടിപ്പോകുവാൻ ഇടമില്ലാതെ വരും. സഹായത്തിനായി ആരുടെ അടുത്തേക്കും പോകുവാൻ കഴിയാതെ വരും. അവർ മുകളിലേക്കൊഴിച്ച് മറ്റെല്ലായിടത്തേക്കും നോക്കി. അവരുടെ ഒരേ ഒരു സഹായം യഹോവയിൽ മാത്രമായിരുന്നു. എന്നാൽ അവർ അവങ്കിലേക്ക് തിരിഞ്ഞില്ല, അവന്റെ ആലോചനകൾ അവർ ചെവിക്കൊണ്ടില്ല. ദൈവം പ്രവാചകന്മാരിലൂടെയും ഇതിനു മുൻപ് ഭക്തന്മാരിലൂടെയും തന്റെ ജനത്തോട് പറഞ്ഞ ഒരു വസ്തുത, നിങ്ങൾ ചുറ്റുപാടും നോക്കിയാൽ നിങ്ങൾക്ക് ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന യാതൊരിടവും നിങ്ങൾ കാണില്ല. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് സഹായം വരുന്ന പർവ്വതത്തിങ്കിലേക്ക് മാത്രമാകുന്നു. അവൻ മാത്രമേ സഹായിപ്പാൻ പ്രാപ്തനായിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ സൗകര്യത്തിനനുസരിച്ച് സഹായിച്ചെന്ന് വന്നേക്കാം. തങ്ങൾക്ക് യാതൊരു ലാഭവും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ഇട്ടെറിഞ്ഞിട്ട് പോകും. ഇസ്രായേലിനോടുള്ള ഈ അരുളപ്പാട് ഇന്നും എത്രമാത്രം വാസ്തവമാകുന്നു എന്ന് ചിന്തിച്ചാട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിപ്പാൻ സാധിക്കുന്നുണ്ടോ? അതോ സമൃദ്ധിക്കും സംതൃപ്തിക്കുമായി ഈ ലോകത്തിൻ്റെതായ സ്ഥാനങ്ങളിലാകുന്നുവോ ആശ്രയിക്കുന്നത്? ദൈവം പറയുന്നു, ഞാൻ അതൊക്കെ മാറ്റുന്ന ഒരു ദിവസം വരുന്നുവെന്ന്. നമ്മുടെ ജീവിതം ഒരിക്കലും പാഴാക്കുവാൻ അനുവദിച്ചുകൂടാ. ദൈവഹിതപ്രകാരം മുൻപോട്ട് പോയി ജീവിതം അനുഗ്രഹപ്രദമാക്കാം. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.